ഓസ്ട്രേലിയയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലിന്റെ 50-ാം വാർഷികമാണ് ഇത്. ഈ മണ്ണിന്റെ യഥാർത്ഥ ഉടമകൾക്ക്, അതായത് ഓസ്ട്രേലിയൻ ആദിമവർഗക്കാർക്കെതിരെയുള്ള വിവേചനം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ജനങ്ങൾ വോട്ട് ചെയ്തതിന്റെ വാർഷികം. രാജ്യത്തെ ഏറ്റവും വിജയകരമായ റഫറണ്ടം അഥവാ ജനഹിത പരിശോധന നടന്നിട്ട് മെയ് 27-നാണ് 50 വർഷം പൂർത്തിയാകുന്നത്. അതേക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. നൂറ്റി 117 വർഷത്തിനിടയിൽ ഓസ്ട്രേലിയയിൽ നിരവധി ജനഹിത പരിശോധനകൾ നടന്നിട്ടുണ്ടെങ്കിലും ഏറ്റവും നിർണായകവും ഏറ്റവും വിജയകരവുമായ ജനഹിത പരിശോധന നടന്ന വർഷമായിരുന്നു 1967. ഈ രാജ്യത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥർക്ക് നേരെ തുടർന്നു വന്നിരുന്ന വിവേചനങ്ങളും വ്യത്യാസങ്ങളും അവസാനിപ്പിക്കണമോ വേണ്ടയോ എന്ന പരിശോധന. ഒരു മാറ്റത്തിന്റെ സൂചനകൾ ഓസ്ട്രേലിയയിൽ അന്ന് വ്യക്തമായിരുന്നു. പക്ഷേ അപ്പോഴും ഈ റഫറണ്ടത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്നവർക്ക് പൂർണ്ണമായ വിശ്വാസമില്ലായിരുന്നു. ആദിമവർഗ പ്രവർത്തകയായ ഫെയ്ത്ത് ബാൻഡ്ലർ പ്രചാരണത്തിന്റെ അവസാന ദിവസങ്ങളിലൊന്നിൽ ചാനൽ 7-ൽ സംസാരിച്ചപ്പോഴും ഇക്കാര്യമാണ് സൂചിപ്പിച്ചത്.
I don't think that we should take it for granted that there will be a yes vote. The time has come when Australia can no longer tolerate legal racial discrimination against its indigenous people.
പക്ഷേ മെയ് 27-ന് വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ അത് ഓസ്ട്രേലിയയിൽ പുതിയ ചരിത്രമായി. 90%ത്തിലേറെ പേരും യെസ് രേഖപ്പെടുത്തിയ ജനഹിത പരിശോധനയായിരുന്നു അത്. ഓസ്ട്രേലിയൻ ഭരണഘടനയിൽ ഭേദഗതി വരുത്തി ആദിമവർഗക്കാർക്ക് കൂടുതൽ അവകാശങ്ങൾ നൽകുക എന്നതായിരുന്നു വോട്ടെടുപ്പിന്റെ പ്രധാന അജണ്ട. സെൻസസിൽ ആദിമവർഗക്കാരുടെ എണ്ണം എടുക്കേണ്ടതില്ല എന്നായിരുന്നു അതുവരെയുള്ള വ്യവസ്ഥ. ഭരണഘടനയുടെ ആ വ്യവസ്ഥ പൂർണ്ണമായും എടുത്തുകളഞ്ഞു. ഭരണഘടനയുടെ 51-ാം വകുപ്പിൽ ആദിമവർഗക്കാരെക്കുറിച്ചുള്ള പരാമർശവും എടുത്തുമാറ്റി. ആദിമവർഗക്കാർക്ക് വേണ്ടി പ്രത്യേക നിയമങ്ങൾ നിർമ്മിക്കാൻ സർക്കാരിന് തടസ്സമായിരുന്ന വകുപ്പായിരുന്നു അത്. പ്രചാരണത്തിനിറങ്ങിയ ഓരോരുത്തരും വലിയ ആവശ്യത്തിലായിരുന്നുവെന്ന് കാൻബറയിലെത്തി പ്രചാരണത്തിന് നേതൃത്വം നൽകിയ ആദിമവർഗക്കാരി ഷെർലി പൈസ്ലി ഓർക്കുന്നു.
We were just doing a lot of on the day handing out a lot of how to vote cards and they had this big vote yes for Aborigines made out of cardboard and that's what I was able to hold up in front of the politicians.
മാറ്റത്തിനായുള്ള കാറ്റ് കാൻബറയിൽ വീശി തുടങ്ങിയിരുന്നുവെന്നും ഷെർലി പൈസ്ലി ഓർമ്മിച്ചു.
We got to Canberra and I was amazed at just the numbers of people that were there. They were talking about what it was like coming from country rural areas and coming into the city looking for housing, looking for employment, opportunity for training. They were talking about the need for children to go to school. I think we were realizing that it was significant and an important time.
ഓസ്ട്രേലിയയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നുവെങ്കിലും ഇപ്പോഴുള്ള പലരും അത് തെറ്റായ രീതിയിലാണ് മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂ സൌത്ത് വെയിൽസിലെ ഭരണഘടനാ വിദഗ്ധൻ പ്രൊഫസർ ജോർജ് വില്യംസ് ചൂണ്ടിക്കാട്ടുന്നു.
Many people have some myths and misconceptions about what this referendum actually did. It didn't give Aboriginal people citizenship. It didn't give them the vote. In fact, what it did do is change the Australian Constitution, which is the rule book for the nation.
ആദിമവർഗക്കാർക്ക് വോട്ടവകാശം അതിനു മുൻപ് തന്നെ കിട്ടിയിരുന്നു. 1962-ൽ ഓസ്ട്രേലിയൻ പൗരത്വവും നിലവിലുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും നിലനിന്നിരുന്ന വിവേചനങ്ങളാണ് ഈ വോട്ടിങ്ങിലൂടെ ഇല്ലാതാക്കിയത്. 50 വർഷങ്ങൾക്കിപ്പുറം ആദിമവർഗക്കാരുടെ അവകാശങ്ങൾ മറ്റൊരു റഫറണ്ടത്തിന് കൂടി വിഷയമാകുന്ന സമയമാണ് ഇത്. വീണ്ടും ഭരണഘടന ഭേദഗതി ചെയ്ത് ആദിമവർഗക്കാരെ പ്രഥമ ഓസ്ട്രേലിയക്കാരായി അംഗീകരിക്കുന്നതിനെക്കുറിച്ച് ജനഹിത പരിശോധന നടത്താനായി ഫെഡറൽ സർക്കാർ ഒരു റഫറണ്ടം കൗൺസിൽ രൂപീകരിച്ചു കഴിഞ്ഞു.